പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും സ്നേഹവന്ദനം. യേശുവിൻ്റെ സ്വർഗാരോഹണത്തിലും സ്വർഗീയ സാന്നിധ്യം എന്ന ഒരു തിരുവനചിന്തയാണ് തുടർന്ന് അല്പസമയം നാം ധ്യാനിക്കുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുനാഥൻ തൻ്റെ സ്വന്തം ശിഷ്യന്മാർക്ക് ഉയർപ്പിന് ശേഷം പ്രത്യക്ഷനായി, അതിനുശേഷം പ്രൈസ് ദി ലോർഡ് അവരിൽ നിന്ന് വേർപെട്ട് തൻ്റെ മടങ്ങിവരവ് വരെ ആയിരിക്കേണ്ടതിന് സ്വർലോകത്തിലേക്ക് കയറിപ്പോയതിനെയാണ് സ്വർഗാരോഹണം എന്ന് പറയുന്നത്. പുനരുത്ഥാന ശേഷം ക്രിസ്തു 40 ദിവസം ഭൂമിയിൽ കഴിഞ്ഞു. ശിഷ്യന്മാരെ ബഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കയിൽ അവൻ അവരെ വിട്ടുപിരിഞ്ഞു സ്വർഗാരോഹണം ചെയ്തു. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. അത് വിശദമായി അപ്പോസ്തലനായി ലൂക്കോസ് അപ്പോസ്തലപ്രവൃത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 1:9-11 വാക്യങ്ങൾ ഇതിങ്ങനെയാണ്: ഇത് പറഞ്ഞ ശേഷം അവർ കാൺകെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടി, അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. മർക്കോസ് സുവിശേഷത്തിൽ പ്രസ്തുത ഭാഗം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, യേശുവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച്. ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളിച്ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്നു. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ അത് കാണുവാനായിട്ട് കഴിയും. സ്വർഗാരോഹണത്തെക്കുറിച്ച് ക്രിസ്തു മുൻകൂട്ടി പറഞ്ഞിരുന്നതായി യോഹന്നാൻ അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ്റെ പുസ്തകത്തിൽ അനേക ഭാഗങ്ങളിൽ അത് കാണുന്നുണ്ട്. 6-ാം അധ്യായത്തിലും 13-ാം അധ്യായത്തിലെ 15-ാം അധ്യായത്തിലെ 16-ാം അധ്യായത്തിലെ 20-ാം അധ്യായത്തിലൊക്കെ യേശുനാഥൻ തന്നെ തൻ്റെ ശിഷ്യന്മാരോട് തൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസും തൻ്റെ ലേഖനങ്ങൾ കൂടി അത് എടുത്തു പറയുന്നുണ്ട്. എഫേസ്യലേഖനം 4-ാം അധ്യായത്തിൻ്റെ 8-10 വാക്യങ്ങളിലും ഫിലിപ്പ്യലേഖനത്തിലും 1 തിമോത്തിയോസിൻ്റെ ലേഖനത്തിലും അപ്പോസ്തലന് വിശുദ്ധ പൗലോസ് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി പത്രോസ് അപ്പോസ്തലൻ തൻ്റെ പുസ്തകം 1:3-22 അത് യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് പറയുന്നതായി കാണുകൊണ്ട് കഴിയും. എബ്രായ ലേഖനത്തിലാണെങ്കിലും അതേ വചനം തന്നെയുണ്ട്. 4:14 ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള അനേക വേദഭാഗങ്ങൾ സുവിശേഷങ്ങളിലെ ലേഖനങ്ങളിലെ പൗലോസ് അപ്പോസ്തലനെ പത്രോസ് അപ്പോസ്തലനെ ഒക്കെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യേശു ക്രിസ്തു തൻ്റെ സാന്നിധ്യവും ശക്തിയും കൊണ്ട് പ്രപഞ്ചത്തെ മുഴുവനും നിറയ്ക്കേണ്ടതിന് ക്രിസ്തു സ്വർഗാദി സ്വർഗത്തിൻ്റെ മീതെ കയറി. അതാണ് എഫേസ്യലേഖനം 4:10 യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് പറയുന്ന ശക്തമായ വചനം. ക്രിസ്തു തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നത് ദൈവഭക്തിയുടെ മർമ്മമാണ് എന്ന് തിമോത്തിയോസിൻ്റെ ലേഖനം 1 തിമോത്തിയോസ് 3:16 കാണുവാൻ കഴിയും. ക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത് തനിക്ക് മുമ്പുണ്ടായിരുന്ന മഹത്വത്തിൽ പ്രവേശിച്ചു. പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്നു. അപ്പോസ്തലപ്പെടുന്ന പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 55-ാം വാക്യത്തിലും റോമാലേഖനം 8-ാം അധ്യായം 34-ാം വാക്യത്തിലും എഫേസ്യലേഖനം 1:20-21 അതേ ചിന്ത കാണുവാനായിട്ട് കഴിയും. ദൈവപുത്രനായ യേശു ആകാശത്തൂടെ കടന്നുപോയി എന്നാണ് എബ്രായലേഖനം 4:14 കാണുന്നത്. നമുക്ക് വേണ്ടി ദൈവസനിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് എബ്രായലേഖനം 9:24 കാണുന്നത്. ഈ അനേക തിരുവചനങ്ങൾ കാണുന്ന എന്താണ്? യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് ഒരു യാഥാർത്ഥ്യമാണ്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, അതിനുശേഷം സ്വർഗാരോഹണം ചെയ്തു. അതൊരു യാഥാർത്ഥ്യമാണ്. സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലുമൊക്കെയായി ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിൻ്റെ ദാസന്മാരത് ശക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന വചനങ്ങളാണ്. നമുക്ക് കേൾക്കുവാനായിട്ടിടയായി തീർന്നത്. യേശു സ്വർഗാരോഹണം ചെയ്തതൊരു യാഥാർത്ഥ്യമാണ്. അവിടേക്ക് സ്വർഗീയ സാന്നിധ്യം ഇറങ്ങി വന്നു രണ്ട് പുരുഷന്മാരെന്നും രണ്ട് ദൂതന്മാരെന്നും തിരുവചനത്തിൽ നമുക്ക് കണ്ടു കഴിയും. രണ്ടുപേർ ഇറങ്ങി വന്ന സ്വർഗീയ സാന്നിധ്യം അവിടെ വെളിപ്പെട്ടതായി കാണുന്നു. ഇനി നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്, യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തുകൊണ്ട് നമുക്ക് ദൈവമക്കൾക്ക് എന്താണ് ലഭ്യമായത്, എന്താണ് നമുക്ക് ലഭിക്കുന്നത്? ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിലൂടെ മൂന്ന് പ്രധാന ഗുണങ്ങൾ വിശ്വാസികൾക്ക് ലഭിക്കുന്നു. ഒന്ന്, പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യ ശുശ്രൂഷ ആരംഭിച്ചു. ഇബ്രായലേഖനം 4:14 മുതലുള്ള വാക്യങ്ങൾ കാണുവാൻ കഴിയും. സ്വർഗാരോഹണം ചെയ്ത ക്രിസ്തു വിശുദ്ധന്മാർക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇബ്രായലേഖനം 7:25 വാക്യം. പഴയ നിയമകാലത്ത് മഹാപുരോഹിതൻ യാഗരക്തവുമായി വർഷത്തിലൊരിക്കൽ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചു, ജനത്തിനു വേണ്ടി പക്ഷപാതം ചെയ്തിരുന്നു. എന്നാൽ ക്രിസ്തു ഏകയാഗത്താൽ സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിക്കൊണ്ട് ദൈവസന്നിധിയിൽ തൻ്റെ ജനത്തിനു വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. എബ്രായലേഖനം 10:12 മുതലുള്ള വാക്യങ്ങൾ. ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതുകൊണ്ട് പ്രൈസല പിതാവിൻ്റെ സന്നിധിയിൽ ദൈവമക്കളെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഹല്ലേൽ ഒരു മധ്യസ്ഥനെ നമുക്ക് ലഭിപ്പാനിടയായി. രണ്ടാമത്തെ കാര്യം, സ്വർഗാരോഹണം ചെയ്ത ക്രിസ്തു പരിശുദ്ധാത്മാവിനെ അയച്ചു തന്നു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം നൽകുന്ന പരിശുദ്ധാത്മാവാണ്. ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതാൽ മാത്രമേ പരിശുദ്ധാത്മാവ് വരികയുള്ളൂ. കാരണം കർത്താവ് പറഞ്ഞു, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. യോഹന്നാൻ സുവിശേഷം 16:7 ഇത് കാണുവാൻ കഴിയുമല്ലോ. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ വന്നു. ഇത് ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിൻ്റെ തെളിവുമാണ്. അപ്പോൾ ഒന്നാമത്, ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തുകൊണ്ട് നമുക്ക് ലഭിച്ച അനുഗ്രഹം, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു നല്ല മധ്യസ്ഥനെ നമുക്ക് ലഭിച്ചു. രണ്ട്, പരിശുദ്ധാത്മാവിനെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും അല്ലെങ്കിൽ ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തി നമ്മെ നടത്തുന്ന ഒരു പരിശുദ്ധാത്മാവിനെ അവൻ അയച്ചു തന്നു. അത് പ്രാപിപ്പാൻ ദൈവം നമുക്ക് വഴിയൊരുക്കി. മൂന്നാമത്തെ കാര്യം, ക്രിസ്തു സ്വന്തം ജനത്തിന് സ്ഥലമൊരുക്കുവാനായിട്ടാണ് പോയത്. സ്വർഗാരോഹണത്തിൻ്റെ ഉദ്ദേശവും തൻ്റെ പീഡാനുഭവത്തിന് മുമ്പ് ക്രിസ്തു ഈ സത്യം വെളിപ്പെടുത്തി. യോഹന്നാൻ സുവിശേഷം 14:2-3 വാക്യങ്ങൾ. ശത്രുക്കൾ തൻ്റെ പാദപീഠമാകുവോളം ക്രിസ്തു കാത്തിരിക്കുകയാണ്. എന്താണ്? അനന്തരം ക്രിസ്തു വരികയും ദൈവരാജ്യ സ്ഥാപനത്തിൻ്റെ അന്തിമ പ്രവൃത്തികൾ പൂർത്തിയാക്കുകയും ചെയ്യും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് ഒരു സ്ഥലമൊരുക്കുവാൻ പോവുകയാണ്. സ്ഥലമൊരുക്കിയിട്ട് താൻ വന്ന് തൻ്റെ ജനത്തെ ചേർത്ത് കൊണ്ടുപോകും. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൽ, സ്വർഗാരോഹണത്തിൽ ദൈവമക്കളെ നമുക്ക് ലഭിച്ച ആ ഏറ്റവും ശ്രേഷ്ഠമേറിയ പദവി, ഒന്ന്, ഹല്ലേലു, നമുക്കൊരു മധ്യസ്ഥനെ സ്വർഗത്തിൽ ലഭിക്കുന്നു. രണ്ട്, പരിശുദ്ധാത്മാവിനെ അയച്ചു തന്നു. മൂന്ന്, നമുക്ക് വേണ്ടി അവൻ സ്ഥലമൊരുക്കുവാൻ പോയി. താമസമിനെ അവൻ കടന്നു വരും, തൻ്റെ സഭയെ ചേർക്കും. അതിനായി നമുക്കൊരുങ്ങി കാത്തിരിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു.